നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്താണെന്നുള്ളത് എനിക്കറിയാം. എത്രയും വേഗം ഈ യോഗം അവസാനിക്കണമെന്നാണ് നിങ്ങളുടെ പ്രാർത്ഥന. ദൈവം സാധ്യമാക്കി തരട്ടെ എന്ന് ഞാൻ ഞാനും അതോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ചയോളമായി ഒരു ആത്മീയ സദ്യ എന്നുള്ള പദം ശരിയായിരിക്കയില്ല, എങ്കിലും ഒരു വലിയ ആത്മീയ അനുഭവം നമ്മൾ പങ്കിട്ടുകൊണ്ട് ഇവിടെ അയക്കുകയാണല്ലോ. അതിൻ്റെ സമാപന നിമിഷങ്ങളിലാണ് ദൈവസഭയുടെ ഇപ്പോഴത്തെ ബഹുമാന്യ ഓവർസിയർക്കും മുൻ ഓവർസിയർക്കും അതുപോലെ ഭരണസമിതിക്കും വിശ്വാസികളായ സഹോദരീ സഹോദരങ്ങൾക്കും വൈദങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാനൊരു കാര്യം പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഈ ഓവർസിയർ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ റിലേറ്റീവാണ്. ഞങ്ങളൊക്കെ റെവറൻ്റ് എന്നൊക്കെ ഒരിക്കൽ പറഞ്ഞുകൊണ്ട് നടന്നതാ, ഇപ്പം ഞങ്ങൾക്ക് അത് കളഞ്ഞു. ഞാനൊക്കെ ഇപ്പോൾ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പേര് വെക്കേണ്ടതെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് പി ഐ എബ്രഹാം കാനം എന്ന് വെച്ചാണ്. ഒരിക്കൽ ഞാൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ, അത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഭാരവാഹികൾ എന്നോട് ചോദിക്കാതെ കാനം അച്ഛൻ എന്ന് വെച്ചടിച്ചു. ഞാൻ പ്രസംഗിക്കാൻ കയറി നിന്നപ്പോൾ നാട്ടുകാരായ ഒത്തിരി ആളുകളുണ്ട്. അവരാരോ ഒരു മദ്യപാനിയായ എന്ന് പറഞ്ഞാൽ തീരെ ബോധം കെട്ട ആളല്ല, സെമി കോൺഷ്യസ് ആണ്, അല്പം ബോധമുണ്ട്. അയാളുടെ കയ്യിൽ ഒരു തുണ്ട് കടലാസും ഉണ്ട്. എൻ്റെ കയ്യിൽ അയാൾ കൊണ്ട് സ്റ്റേജിൽ കൊണ്ടേ അത് തന്നു. ഞാനത് വാങ്ങിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇനി റെവറൻ്റ് എന്ന് വെക്കരുത്, അച്ഛൻ എന്ന് വിളിക്കരുത് എന്നൊക്കെയാണ്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ഇതുവരെ എന്നെ അച്ഛൻ എന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ വിളിക്കരുതെന്ന് എല്ലാവരോടും പറയണം. ഞാൻ പറഞ്ഞു, ഈ ഒരു വിഷയത്തിന് വേണ്ടി എല്ലായിടത്തും യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയോ കഴിവുകളോ ഒന്നും എനിക്കില്ല, എന്നെ അച്ഛൻ എന്ന് വിളിക്കരുതെന്ന് എല്ലാവരോടും പോയി അങ്ങനെ പറയാൻ എനിക്കുള്ള കഴിവുകേട് ഞാൻ അയാളെ അറിയിച്ചു. അയാൾ സമ്മതിക്കുകയില്ല, പോവുകയല്ല, ശല്യമാണ്. ഒടുവിൽ ഇയാളെ ഒന്ന് ഓടിച്ചു വിടാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്കൊരു ചെറിയ ആയുധം തന്നു. ഞാൻ ഇയാളോട് ചോദിച്ചു, പള്ളിയിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചു. ആ, ഞാൻ പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞു. ദുഃഖ വെള്ളിയാഴ്ച പോയിട്ടുണ്ടോ? ആ, ദുഃഖ വെള്ളിയാഴ്ചയും പോയിട്ടുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച എങ്ങനെ? കർത്താവിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുമായി രണ്ടുപേരെ കുരിശിച്ച കാര്യം അച്ഛന്മാരൊക്കെ എങ്ങനെ ചൊല്ലുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോണ്ടോ? അവർ എന്താ പേര് വിളിക്കുന്നത്? കള്ളന്മാരെന്ന്. ആ കള്ളന്മാരിൽ ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഇയാൾക്ക് അല്പം കാര്യങ്ങളറിയാം. അപ്പം അയാൾ പറഞ്ഞു, ഒരാൾ പർദീസായി പോയാണ്. ഞാൻ പറഞ്ഞ, പർദീസായി പോയ ആളിനെ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് വിളിക്കുന്നത്? കള്ളൻ. ഞാൻ ചോദിച്ചു, അയാൾ ഇപ്പോഴും കള്ളനായിട്ടാണോ പർദീസായി കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയാ, അല്ലാതെ പിന്നെ എന്തുവാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ആ കള്ളനോട് കാണിച്ച അത്രയും മര്യാദ, എന്നോട് കാണിച്ചാൽ പോരെ, എന്തേലും വിളിച്ചോട്ടെ. അയാൾ ആ തുണ്ട് കടലാസും കൊണ്ട് പോകുന്നുണ്ട്, പിന്നെ അയാളെ കണ്ടിട്ടില്ല. ഞാൻ പറയാൻ വന്നത്, ഈ സംബോധനകളൊക്കെ പരിമിതമാണ്, ആപേക്ഷികവുമാണ്, റിലേറ്റീവാണ്. എന്ന് വെച്ചാൽ ഒരിക്കലത്തെ റെവറൻ്റ് പിന്നെ റെവറൻ്റ് ആയിരിക്കണമെന്നില്ല, പാസ്റ്റർമാർ ഓപിക്കല്ലേ. ഒരിക്കൽ ഓവർസിയർ ആയിരുന്ന ആൾ പിന്നെ എന്നും ഓവർസിയർ ആയിരിക്കണമെന്നില്ല. ഈ പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ മരണത്താൽ മുടക്കം വന്നു എന്നാണ്, അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് മരണത്താൽ മുടക്കം വന്നു, അതുകൊണ്ട് അവരാരും നിത്യ പുരോഹിതന്മാരല്ല. എന്നാൽ പ്രിയ ജോൺ തോമസ് സൂചിപ്പിച്ച പോലെ നിത്യ പുരോഹിതനായ നിത്യ രാജാവായ ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത ഒരാളുണ്ട്, പരമാധികാരി. അദ്ദേഹം യഥാർത്ഥ ഓവർസിയറാണ്. നമ്മുടെ എല്ലാം മുകളിൽ അദ്ദേഹം ഓവർസിയറായി ഇരിക്കുന്ന കൊണ്ടാണ് നമ്മളൊക്കെ അതിൻ്റെ താഴെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ അനേക ദൈവദാസന്മാരിൽ കൂടെ നല്ല ദൂതുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി പ്രസംഗിച്ചാലും ഒരു ആവർത്തനം എന്ന രീതിയിൽ പോകാമെന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ സന്ധ്യയിൽ എഴങ്കുളം സാങ്കുട്ടി വളരെ ക്രിയാത്മകമായ, ക്രിയേറ്റീവായ, വിപ്ലവാത്മകമായ ചിന്തകൾ ആത്മീയത വിടാതെ നമ്മുടെ മുമ്പിൽ അദ്ദേഹം അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ചെറിയ ആശയം, വിഷയം ചെറുതാണെന്ന് പറയുന്നില്ല, പരിമിതമായ നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം പൗലോസിനെ പോലെ, മാർട്ടിൻ ലൂതറിനെ പോലെ ഒക്കെ എന്നെയും വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് റോമൻസ് ലെറ്റർ ടു റോമൻസ്, റോമാലേഖനം. അതിനകത്തെ 8-ാം അധ്യായം, സമയമുണ്ടായിരുന്നെങ്കിൽ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കണമായിരുന്നു, അത് ചോദിക്കുന്നില്ല. റോമാലേഖനം 8-ാം അധ്യായം അത് വായിച്ചാണ് ഒരിക്കൽ കർദിനാളായിരുന്ന, കാർഡിനൽ എന്നൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ഈയിടെ ഒരാളിനെ കാർഡിനലാക്കിയ കാര്യം ഞാൻ ചൊവ്വാഴ്ച ഇവിടെ പ്രസംഗിച്ചപ്പോൾ ആളിൻ്റെ പേര് പറയാതെ ഞാനൊന്ന് സൂചിപ്പിച്ചു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹത്തിന് കൊടുത്ത പദവിയെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ പദവി മനോരമ പത്രത്തിൽ നിന്ന് മറ്റും ഞാൻ വായിച്ചത് അത്യുന്നതനെന്ന്. ഇന്ത്യക്ക് 2 പ്രധാനമന്ത്രിമാർ ഒരേ സമയത്ത് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു മനുഷ്യൻ ഭൂമിയിൽ അത്യുന്നതനാകുമ്പോൾ സ്വർഗത്തിലെ അത്യുന്നതൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ആ സാഹസം പാടില്ല എന്ന് മാത്രമാണ് എൻ്റെ ആശയം. അതുകൊണ്ട് പരിശുദ്ധന്മാരെല്ലാം അവരെ തന്നെ ഒന്ന് വെട്ടിച്ചുരുക്കി വിശുദ്ധന്മാരാകാൻ ശ്രമിക്കണം. ബ്രൈസലോ, അത്യുന്നത സ്ഥാനം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കണം. ബ്രൈസലോ, ഞാൻ ഓർക്കുകയാണ് ഈ പൗലോസപ്പസ്തോലിനോളം പണ്ഡിതനായ, അത്ര ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഇന്ന് ഈ കാമ്പൗണ്ടിലെങ്ങും കാണുകയല്ല ഞാൻ ഉൾപ്പെടെ. എന്നാൽ ഞാൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിന് ഒരു റെവറൻറ്റ് പോലും ഇല്ല. വെറും പൗലോസ്, വെറും പൗലോസ്. കർത്താവായ യേശു ക്രിസ്തു 33.5 വരെ ഈ ലോകത്ത് ജീവിച്ചു, ഒരു ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് കിട്ടിയില്ല. അതുകൊണ്ട് ഡോക്ടറേറ്റ് തെറ്റെന്ന് ഞാൻ പറയുകയല്ല ചെയ്തത്, ഈ ലോകത്തിൻ്റെ ധാടി മോടികളിലൊന്നും നമ്മൾ പ്രശംസിക്കുവാൻ ഒരിക്കലും ഏൽപ്പിച്ചു കൊടുക്കരുത്. നമുക്ക് കാര്യമറിയാമോ എന്നുള്ളതാണ് വിഷയം. നമ്മൾ സാധിക്കേണ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ നമ്മൾ പ്രാപ്തരായിത്തീരുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. പണ്ടൊരു, ഇനി ഒത്തിരി കഥകളൊക്കെ ഈ കേൾക്കാൻ ഇഷ്ടമാണ്, ചിലപ്പോൾ ഞാൻ ചില കഥകൾ പറയുകയും ചെയ്യും. ഒരു പുത്തൻ മരുമകൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു, അങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മായിയമ്മേക്കാളൊക്കെ ഞാനാണ് പാചകകലയിൽ സമർത്ഥ എന്നുള്ള വിവരം വന്ന ഉടൻ തന്നെ ഇവളങ്ങ് സൂചിപ്പിച്ചു. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, എൻ്റെ മോളെ അങ്ങനെയാണെങ്കിൽ നിൻ്റെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കമല്ലേ, നീ തന്നെ ഇന്ന് രാവിലത്തെ പലഹാരം ഉണ്ടാക്ക്, അത് ഞാൻ നിനക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞു. അവൾ കേൾപ്പിച്ചു കൊടുത്ത പലഹാരം പുട്ടുപുഴുങ്ങുക എന്നുള്ളതായി. രാവിലെ അതിനുള്ള അനുസാരികളുമായിട്ട് അവൾ കിച്ചനിലേക്ക് കയറിപ്പോയി. അമ്മായിയമ്മ അതിനകത്തൊന്നും ഇടപെടാൻ പോയില്ല. പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ള സമയവും കഴിയുന്നു, ഒരു വിവരവും കിട്ടുന്നുമില്ല. എന്താ സംഭവിച്ചെന്നറിയാനായിട്ട് അമ്മായിയമ്മ പതുക്കെ അടുക്കളയുടെ വാതിക്കലേക്ക് ചെന്നപ്പോൾ പുത്തൻ മരുമകളുണ്ടല്ലോ, ഓരഞ്ചാരി വിഷാദമനസ്കയായിട്ട് ഇങ്ങനെ വാടിയ മുഖത്തോടുകൂടി നിൽക്കുന്നു. അമ്മമ്മ ചോദിച്ചു, എന്താ മകളെ, ആഹാരം കഴിക്കാനുള്ള സമയമൊക്കെ ആയല്ലോ, എന്ത് പറ്റി? അപ്പോൾ ഇവൾ പറഞ്ഞത്, ഞാൻ പുട്ടുപുഴുങ്ങാൻ ശ്രമിച്ചിട്ട് ഇതുവരെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ എന്താ അതിൻ്റെ വിവരം ചോദിച്ചപ്പോൾ, പല പ്രാവശ്യവും പുട്ടുപുഴുങ്ങാനുള്ള പൊടിയൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട്. പുട്ടുപുറ്റിയൊക്കെ ആണെങ്കിൽ വളരെ കണ്ടീഷനായിട്ടായിരിക്കുന്ന, തീയും കത്തുന്നുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത് എന്ന് നോക്കിയപ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് എന്നാ ചോദിച്ചാൽ, പൊടി മുഴുവൻ വാരി ഇട്ടിട്ടും കുറ്റി നിറയുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്ക് എന്നേക്കാൾ പാചകയിലൊക്കെ അറിയാവുന്ന കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർ ചിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ ഗവേഷണം നടത്തിയപ്പോണ്ടല്ലോ, വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, ചില്ല് വെച്ചിട്ടില്ല എന്നുള്ളത്. എന്ത് കുഴപ്പമായാലും സെറ്റാകാതിരുന്നാൽ മതി. കാര്യം സെറ്റാകാതിരിക്കാൻ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം മതി. ഒരു വലിയ ആനയും ഒരു കൊച്ചു കട്ടറുമ്പും തമ്മിൽ വലിപ്പ വ്യത്യാസം നോക്കിയാൽ യാതൊരു പൊരുത്തവും ഇല്ല. എന്നാൽ ഒരു കട്ടറുമ്പ് വിചാരിച്ചാൽ ഒരാനയെ കലി കൊള്ളിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഹൗ ലിറ്റിൽ തിങ്സ് റൂൾ ഓവർ ഗ്രേറ്റർ തിങ്സ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ എങ്ങനെ വലിയ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നൊരാശയമുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാനും ഒരു പ്രസംഗിയാണ്, പക്ഷെ പൗലോസിൻ്റെ ആ വാചകം എപ്പോഴും എന്നെ ഉണർത്താറുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കാൻ ഞാനടക്കം നമ്മളെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഈ 1 കൊരിന്ത്യർ 13 കൊച്ചു കുട്ടികൾക്കോ ആർക്കെങ്കിലും ഒന്ന് പറയാമോ അതിൻ്റെ സബ്ജക്റ്റ് എന്താന്ന്? 1 കൊരിന്ത്യർ 13 1 കൊരിന്ത്യർ 13 ആ സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് പൈങ്കിളി മാസികയിലെ സ്നേഹമല്ല കേട്ടോ, കാൽവറിയിലെ സ്നേഹം. സ്നേഹത്തിന് ചിന്തകന്മാർ 2-3 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1 ഫിലോസ്, അതിൻ്റെ താഴത്തെ അറ്റം മുതൽ പറയാം. ഈറോസ് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ളത്, ഫിലോസ്, 3-ാമത്തേത് അഗാപ്പി. പിശാചിൻ്റെ സ്നേഹമാണ് ഈറോസ് എന്ന് പറയുന്നത്. അത് ജഡീകമാണ്. പ്രൈസലോ, ഞാൻ ഒത്തിരി വിസ്തരിക്കുന്നില്ല. 1 കൊരിന്ത്യർ 13 റോമാലേഖനം 8-ാം അധ്യായവും പൗലോസിൻ്റെ എഴുത്തുകളിൽ ഏറ്റവും അത് നമ്മളെ ആകർഷിക്കേണ്ടതാണെന്നാണ് ചിന്തകന്മാരുടെ അഭിപ്രായം. ഞാനും അത് എഗ്രി ചെയ്യുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന വിഷയമാണ്. അത് വായിച്ചാണ് മാർട്ടിൻ ലൂതർ അടക്കമുള്ള ആളുകൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ ആഴം പസഫിക് മഹാസമുദ്രത്തെക്കാൾ ആഴമാണ്. 1 കൊരിന്ത്യർ 13 ഉയർന്നു നിൽക്കുന്നുവെന്നാണ്. അത് എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരത്തിൽ നിൽക്കുകയാണ് ദൈവസ്നേഹം. ഞാൻ നിങ്ങളോടൊരു കാര്യം ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളോട് തന്നെയല്ല എന്നോടും കൂടെ ചോദിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ആ പെങ്കൊച്ച പുട്ടുപുഴുങ്ങാൻ പോയെന്ന് പറഞ്ഞ പോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നാലും ഡാഷ്, ഒരു ഡാഷ്, അതില്ലെങ്കിൽ ഒന്നുമില്ലെന്ന്. ആ ഡാഷ് ഒന്ന് ഫില്ലപ്പ് ചെയ്യാമോ? സ്നേഹമില്ലായെങ്കിൽ ഏതുമില്ലെന്ന്. നമുക്കെല്ലാം ഓരോ കാര്യങ്ങളെക്കുറിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. എനിക്കറിയാം പ്രെയർ ബുക്ക് ഉണ്ടാക്കണമെന്ന് ജെയിംസ് സാർ പറഞ്ഞു. പ്രെയർ ബുക്ക് ഉണ്ടാക്കിയില്ലെങ്കിലും കംപ്ലൈൻ്റ് ബുക്ക് എല്ലാവരുടെയും വീട്ടിലുണ്ട്. നമുക്കെല്ലാവർക്കും ഒത്തിരി കംപ്ലൈൻസ് ഉണ്ട്. എന്നാൽ കംപ്ലൈൻ്റ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഉൽപ്പത്തി പുസ്തകം വായിച്ച് നോക്കണം. താമസിക്കാൻ ഒരു കൂര പോലും ഇല്ലായിരുന്നു, കട്ടിലില്ല, ഫർണിച്ചറൊന്നുമില്ല, അടുക്കളയിൽ ഒന്നുമില്ല. വീഴുന്ന പഴം വല്ലതും വെറുക്കി തിന്നുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും ജീവിച്ചിരുന്നു. എന്നാൽ ഒന്നുമില്ലായ്മയിൽ അപ്പച്ചൻ അമ്മച്ചിയെക്കുറിച്ച് പറഞ്ഞത് കേൾക്കണോ നിങ്ങൾക്ക്? എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ മാംസവുമെന്ന്. എന്ന് പറഞ്ഞാൽ ഷീ ഈസ് മൈ വെരി ഓൺ എന്നാണ്. അവളെൻ്റെ സ്വന്തത്തിൽ സ്വന്തമെന്ന്. അമ്മച്ചി ഒട്ടും കുറയ്ക്കുകയില്ല. അപ്പച്ചനെ കുറിച്ച് അങ്ങനെ തന്നെ പറയുമെന്ന് എൻ്റെ വിശ്വാസം. എന്നാൽ ഈ പൊരുത്തം അധിക ദിവസം നിന്നില്ല. അപ്പച്ചൻ ഒരു ദിവസം വാക്കുമാറി പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞെങ്ങനെന്നറിയോ? എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് നീ ഉണ്ടാക്കി തന്ന ഈ സ്ത്രീയെന്ന്. ഇതെന്താ നേരത്തെ വിലമതിച്ച് സംസാരിച്ച ഈ മനുഷ്യൻ ഭാര്യ ഇത്ര വില കുറച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരന്യോന്യം ഉൾക്കൊണ്ട് അന്യോന്യം സ്നേഹിച്ച് ജീവിച്ചിരുന്ന സമയത്ത് അവർ ദൈവ പ്രമാണത്തിലായിരുന്നു, ദൈവ കൃപയിലായിരുന്നു. സാംകുട്ടിയുടെ ഒരു നോവല് ആദ്യം എനിക്കത് വായിച്ചപ്പം അത് ചുമ്മാതെ എവിടെയോ ഒരു തീവണ്ടി മറിഞ്ഞ കാര്യമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, പാളം തെറ്റി തീവണ്ടി എന്ന് വായിച്ചപ്പോൾ. പിന്നെ ഞാൻ ശരിക്കും വായിച്ചപ്പോഴാണ് പെന്തിക്കോസ് ആകുന്ന തീവണ്ടി പാളം തെറ്റി കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്. മടങ്ങി വരാം. ദൈവകൃപയിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം നമ്മുടെ കുടുംബം ഹാപ്പിയാണ്. ദൈവസ്നേഹത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം നമ്മുടെ ഭവനം സ്വർഗമാണ്. സ്വർഗത്തിൻ്റെ യൂണിറ്റുകളായിട്ട് ലോകത്തിൽ ചുരുക്കം ചില കുടുംബങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം. യോഹന്നാൻ സ്നാപകൻ്റെ കുടുംബം അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു. സക്കറിയാവും എലിസബത്തും ഒരു സ്വർഗം പറിച്ചു നട്ടതുപോലെ ഒരു കുടുംബമായി. അവിടെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു കുഞ്ഞിക്കാൽ കാണാൻ എത്ര നാൾ അവർ കാത്തിരുന്നിട്ടാണ് ഒരു യോഹന്നാൻ സ്നാപകൻ ഉണ്ടായത്. ചില വീടുകളിലാണെങ്കിൽ ആരും പിണങ്ങല്ല, അൺവോണ്ടഡ് ചിൽഡ്രൻ ആണ് കൂടുതൽ. അൺവോണ്ടഡ് ചിൽഡ്രൻ ഒരുപാട് പിള്ളേർ, ഗുണമുള്ള ഒരെണ്ണം കാണുക, എല്ലാം പ്രോബ്ലം ചിൽഡ്രൻ ആയിരിക്കും. എന്നാൽ ഇവർക്ക് താമസിച്ച് ഒരു പൈതലുണ്ടായി. എന്തിനാ പത്തും പലതും? ആ ഒരെണ്ണത്തിൻ്റെ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ മാനസാന്തരം പ്രസംഗിക്കുക. തലമുറയെ ദൈവത്തിങ്കിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഇടിവിൽ നിൽക്കുവാൻ കൊള്ളാവുന്ന ഒരു പൈതലിനെ ജനിപ്പിക്കുവാൻ ആ കുടുംബത്തിന് സാധിച്ചു. എന്നാൽ ഒരാൾ പറഞ്ഞു, മുലകുടി മാറിയാൽ പിന്നെ ഉടനെ ഒരു കുടി വേണമെന്ന് ഒരാൾ എനിക്ക് പറഞ്ഞു. അതെന്നാന്നറിയോ? കള്ളുകുടി. മുലകുടി മാറിയാൽ ഉടനെ ഒരു കുടി വേണം, അത് കള്ളുകുടി ആയിട്ടുണ്ട്. ഇപ്പോൾ മദ്യപാനം ഒരു വലിയ യശസ്സായിട്ട് ഒരു ക്രെഡിറ്റായിട്ട് കണക്കാക്കുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ വന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കൺവെൻഷൻ കൊണ്ടൊക്കെ സാധിക്കേണ്ടതെന്നറിയാമോ? നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോയിപ്പോയ ചില്ലുകളൊക്കെ ഉണ്ടല്ലോ, ചില്ല്, കാര്യം സെറ്റാകാതിരിക്കത്തക്കൊണ്ടുള്ള ചില ചില്ലുകൾ, അതൊക്കെ തപ്പി പിടിച്ച് അതതിൻ്റെ സ്ഥാനത്ത് വെക്കണം. കാര്യങ്ങൾ സാധിക്കണം. ഇവിടെ ആർപ്പ് വിളിച്ച് പിരിഞ്ഞു പോയാൽ അതുകൊണ്ട് കാര്യമാകുന്നില്ല. നമ്മൾ വീട്ടിൽ ചെല്ലണം. പണ്ട് ഈ ഭാര്യയെ സ്നേഹിക്കാത്ത ഒരു പട്ടക്കാരനെ കുറിച്ചൊരു കഥ ഞങ്ങളൊക്കെ പറയുമായിരുന്നു. പള്ളി നിന്ന കാലത്തായതുകൊണ്ട് പട്ടക്കാരൻ പറയുന്നത്, ഇപ്പം ഉപദേശി എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. എന്നും ഈ ഭാര്യയോട് കയർക്കുകയും അവൾ നല്ല കാര്യം ചെയ്താലും അവളെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പട്ടക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം കുർബാനയുടെ അന്തരീക്ഷത്തിൽ ഈ പട്ടക്കാരൻ്റെ ഭാര്യ അല്പം താമസിച്ചാണ് പള്ളിയിൽ ചെന്നത്. അപ്പോൾ പള്ളിയിലേക്ക് ചെന്നപ്പോൾ വെളിയിൽ നിൽക്കുമ്പോൾ തന്നെ പ്രസംഗം കേൾക്കാം. അപ്പോൾ ഈ പട്ടക്കാരൻ്റെ ഭാര്യ തൻ്റെ കൂടെയുള്ള ആളിനോട് ചോദിച്ചു, ഇന്ന് നമ്മുടെ അച്ഛനല്ലേ അവിടെ പ്രസംഗിക്കുന്നത്? അതെന്താ? അല്ല, ഭാര്യ കരുതണമെന്നും സ്നേഹിക്കണമെന്നും ഒക്കെ കാര്യമായിട്ട് അവിടെ പ്രസംഗിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ചെന്നപ്പം ഭർത്താവ് തന്നെയായി പ്രസംഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ ഭാര്യയെ സ്നേഹിക്കാത്തവൻ പള്ളിയിൽ വന്നപ്പോൾ സ്നേഹത്തിൻ്റെ പ്രവാഹം അങ്ങ് ഒഴുക്കുക. സ്നേഹം നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം, ഞാൻ സമയത്തിന് വേണ്ടി എടുക്കുന്നില്ല. 1 കൊരിന്ത്യർ 13 സ്നേഹത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, സ്നേഹത്തിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതായത് സ്നേഹം നമ്മൾ യഥാർത്ഥമാണെങ്കിൽ അത് പല കാര്യങ്ങൾ ത്യജിക്കും. സ്നേഹം സത്യമാണെങ്കിൽ അത് പല കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. അതാണ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ലവ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അതിന് ലക്ഷണങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13 പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. 1 കൊരിന്ത്യർ 14 കടക്കുമ്പോൾ, ആ എഴുത്തുകാരൻ തന്നെയാണെന്ന് ഓർത്തോണം, 1 കൊരിന്ത്യർ 14 കടക്കുമ്പോൾ അതിൻ്റെ 1 വാക്യം എന്താണ് താൻ പറഞ്ഞതെന്നുള്ളത് ഒന്ന് ഉദ്ധരിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമെങ്കിൽ ഒന്ന് സന്തോഷമുണ്ട്. ഒച്ചത്തിൽ വായിച്ചാൽ മതി. അതുകൊണ്ട് ആ മൈക്കില്ലാത്തതാണോ കുഴപ്പം? അതുകൊണ്ട് 1 കൊരിന്ത്യർ 14 സ്നേഹം പ്രസംഗിച്ചു തീർക്കാൻ ഉത്സാഹിപ്പിക്കുന്നല്ല, പ്രസംഗിച്ചു തീർക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. പിന്നെയോ, ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിക്കുക എന്നാണ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ ആരെയും പറഞ്ഞു വിടാതെ മണിക്കൂറുകൾ എടുത്ത് സ്നേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം. ഞാൻ പ്രിയപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ വാക്കുകളിലും ഇടപാടുകളിലൊക്കെ അത് ധ്വനിക്കുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. അവിടെ പൊരുത്തക്കേട് കണ്ടാൽ പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ അവകാശമില്ല. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ ഒരു ചോദ്യം ഞാൻ മുമ്പേ ജോൺ തോമസ് പറഞ്ഞ പോലെ ഞാൻ എവിടെയോ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ളൊരു ക്വസ്റ്റ്യനാണ്, അതിൻ്റെ മലയാളം ഇതാണ്: നീ വീട്ടിൽ ഒരു പിശാചിനെ പോലെയും പള്ളിയിൽ ഒരു ദൈവദൂതനെ പോലെയും ആക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന്. ഒരിക്കലും അങ്ങനെ വരരുത്. ഞാൻ ചൊവ്വാഴ്ച രാത്രിയിൽ ഒരു മെസ്സേജ് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, സാധു സുന്ദർ സിംഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം രണ്ട് ദിവസം ഒരു ഇംഗ്ലീഷ് ഭവനത്തിൽ താമസിച്ചിട്ട് പോകുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി അമ്മയോട് ചോദിച്ചത്, നമ്മുടെ വീട്ടിൽ വന്ന ജീസസ് എവിടെ പോയെന്നാണ്. നമ്മൾ വീട്ടിലായാലും ചർച്ചിലായാലും ബസ്സിലായാലും നമ്മളോട് ഇടപെടുന്നവർക്ക് എല്ലാവർക്കും ജീസസിൻ്റെ ഇമ്പ്രഷൻ ആയിരിക്കണം അതേ അനുഭവപ്പെടുന്നത്. ആക്ട് ചെയ്യുന്നവരെ ചേർക്കാൻ അല്ല കർത്താവ് വരുന്നത്, ജീവിക്കുന്നവരെ ചേർക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. ഞാൻ ഒരു വാക്യം എടുക്കുന്നില്ലെന്ന് ഞാൻ അന്നും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. റോമാലേഖനം 8:35 വരുമ്പോൾ പൗലോസ് ഒരു പോരാളിയെ പോലെ മാറുകയാണ്. പൗലോസ് ശാന്തനായൊരു മനുഷ്യനായിരുന്നെങ്കിലും നിങ്ങൾ 37-ാമത്തെ വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. നെയ് ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദൻ കോൺകറേഴ്സ് ത്രൂ ഹിം ദറ്റ് ലവ്ഡ് അസ്. നമ്മളെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം ലോകത്തിൻ്റെ പോരാളികളെക്കാൾ വീരന്മാരായിത്തീരുന്നു എന്നാണ്. ഏത് വിഷയത്തിൽ? തമ്മിൽ തമ്മിൽ പോരാടുന്ന വിഷയത്തിലല്ല, വീട്ടിൽ കുടുംബാംഗങ്ങളുമായിട്ട് വഴക്ക് പിടിക്കുന്ന കാര്യത്തിലല്ല. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, പിന്നെയോ അന്ധകാര ശക്തികളോടാണ്. ഈ യുദ്ധത്തിൻ്റെ ഗതി തിരിച്ചു വിട്ടതാണ് ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം. അമേരിക്ക വേറൊരു രാജ്യത്തെ ശത്രുവായി കാണുന്നു, ഈ രാജ്യം വേറൊരു രാജ്യത്തെ ശത്രുവായി കാണുന്നു. അത് സാത്താൻ്റെ ചെയ്തിയാണ്. ശരിക്കും നമ്മുടെ കണ്ണുകൾ തെളിഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, മനുഷ്യൻ മനുഷ്യന് ശത്രുവല്ല. പ്രൈസറോ, മനുഷ്യന് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, ഒരു കോമൺ എനിമിയേ ഉള്ളൂ, അത് പിശാചാണ്. ആ പിശാചിനോട് എതിർക്കുന്നതിലാണ് നമ്മുടെ വിജയം. പൗലോസ് അപ്പോസ്തലൻ എന്തിനു വേണ്ടിയാണ് ഒരു പടയാളിയായി മാറുന്നതെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ആ ഒരൊറ്റ കാര്യത്തിൽ ഞാൻ പോരാളിയായി നിൽക്കുകയാണ്. എനിക്കെല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഈ കൺവെൻഷൻ ഇപ്പോൾ ഇവിടെ ഡിസ്പേഴ്സ് ചെയ്യുന്നു. ഇനി എന്നാണ് നമുക്ക് മറ്റൊരു സമയം കിട്ടുന്നതെന്ന് അറിയില്ല. അതിനു മുമ്പേ കർത്താവ് വരികയാണെങ്കിൽ ഓക്കെ, വി ആർ വെരി ഹാപ്പി. അല്ലാതെ കർത്താവിനെ തടഞ്ഞുകൊണ്ട് അടുത്ത കൺവെൻഷൻ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊന്നും പറയാൻ നമുക്ക് ആർക്കും ഇവിടെ ആയിത്തീരരുത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവ് എപ്പോൾ വന്ന് നമ്മളെ മീറ്റ് ചെയ്താലും, നല്ല ദാസനേ, നല്ല ദാസിയേ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നീ യജമാനൻ്റെ അധിക സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ആ ദിവ്യാഹ ആഹ്വാനം കേട്ട് സന്തോഷിപ്പാൻ നമ്മുടെ കാതുകൾ കുളിർക്കുവാൻ ഇടയായിത്തീരണം. അതുകൊണ്ട് നമ്മളെ ആരെവിടെ വെച്ച് പരിചയപ്പെട്ടാലും നമ്മളെ കാണുന്നവർ പറയണം, പണ്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞ അങ്ങനെയാണ്, സീ ഹൗ ദൈ ലവ് ഈച്ച് അദർ എന്നാണ്. അതായത് താത്വികമായിട്ട് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ശത്രുവായിട്ട് തന്നെ താത്വികമായിട്ട് നിൽക്കുന്ന ഒരാളാണ് വിവേകാനന്ദ സ്വാമികൾ. താത്വികമായിട്ട് ഞാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു ക്വട്ടേഷൻ ഇതാണ്: നസറനായി യേശുവിനെ ഞാനൊന്ന് കണ്ടിരുന്നെങ്കിൽ. മറിയയുടെ, അതേ മറിയ ആരുടെ കാലുകളെ തൻ്റെ കണ്ണുനീര് കൊണ്ട് നനച്ചുവോ, ആ കാലുകൾ ഞാനൊന്ന് കണ്ടിരുന്നെങ്കിൽ. അടുത്തത് സ്വാമിയുടെ വാക്കുകളാണ്, ഞാൻ എൻ്റെ കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ആ നസറായൻ്റെ കാലുകൾ ഞാൻ കഴുകുമായിരുന്നു. ഹൈന്ദവ സഹോദരന്മാരായ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വാമികൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. ചുമ്മാതെ ക്രിസ്തു വിരോധവും കൊണ്ട് നടക്കരുത്. മിഷണറി വേല ചെയ്യുന്നവരെ ശത്രുക്കളായിട്ട് എണ്ണരുത്. ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള ഹൈന്ദവ പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയവനാണ് വിവേകാനന്ദ സ്വാമികൾ. അദ്ദേഹം പറഞ്ഞത്, യേശുവിനെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ യേശുവിൻ്റെ കാല് കഴുകുമായിരുന്നെന്നാണ്. സ്വാമികളെ, യേശുവിനെ താങ്കളുടെ ദൃഷ്ടിയിൽ ഇത്ര വലിയവനാക്കിയത് എന്താണെന്നൊന്ന് ഒരു ചോദ്യം ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയുമെന്ന് എനിക്കറിയാം. സഹോദര, ഞാൻ യേശുവിൽ കണ്ട മഹത്വം മറ്റാരിലും കാണാത്തൊരു മഹത്വമാണ്. അത് തൻ്റെ ദിവ്യ സ്നേഹമാണ്. അത് സ്നേഹമാണ്, ദൈവസ്നേഹം കൊണ്ട്. അല്ലാതെ നമുക്ക് ലോകത്തെ നേടുവാൻ സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കഴിവുകൾ കൊണ്ടോ വേഷവിധാനങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് ആരെയും നേടുവാൻ സാധ്യമല്ല. ദൈവസ്നേഹത്തിന് കീഴ്പ്പെടാത്തതായ ഒരു ശക്തിയുമില്ല. അതുകൊണ്ട് ഈ സ്നേഹം ആചരിപ്പാൻ നമുക്ക് പോരാടാം, അതിനെ നിലനിർത്തുവാൻ പിടിച്ചു നിർത്തുവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. എല്ലാവരും കൈകളെ ഒന്ന് ഉയർത്തുക, എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഈ സ്നേഹം അന്ത്യം വരെ നിൽക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകൾ ഇവിടെ സമാപിക്കും.
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. ഹല്ലേലൂയ.